Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആഗോള സഭ ആചരിക്കുന്ന ക്രിസ്തുരാജ മഹോത്സവ ചിന്തകളാണ് ഇന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23 അധ്യായം 35 മുതൽ 43 വരെ വാക്യങ്ങൾ.
ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചു പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പടയാളികൾ അടുത്തുവന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഇവൻ യഹൂദരുടെ രാജാവ് എന്നൊരു ലിഖിതം അവന്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ, നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറദീസായിൽ ആയിരിക്കും.
ഭാരതം മറ്റൊരു പാർലമെന്ററി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണല്ലോ. 1971 തിരഞ്ഞെടുപ്പിനെ പറ്റി ഒന്ന് ഓർത്തുപോവുകയാണ്. കാരണം അതിന് രണ്ട് ശ്രദ്ധേയമായ മുദ്രാവാക്യങ്ങൾ അന്ന് നാടെമ്പാടും കേൾക്കാമായിരുന്നു. ഒന്ന്, ഗരീബി ഹഠാവോ; രണ്ട്, ഇന്ദിരാ ഹഠാവോ. ഗരീബി ഹഠാവോ, ദാരിദ്ര്യം നാട്ടിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യുക. ഇന്ദിരാ ഹഠാവോ, ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ഇലക്ഷൻ മുഖേന മാറ്റുക. സംഭവിച്ചത് ഇതാണ്. ഇന്ദിരാഗാന്ധി നയിച്ച കോൺഗ്രസ് ഗരീബി ഹഠാവോ എന്ന ആപ്തവാക്യം ഇലക്ഷൻ പ്രചരണത്തിന് മുന്നോട്ട് വച്ചപ്പോൾ പ്രതിപക്ഷം ഇന്ദിരാജിയെ നീക്കം ചെയ്യാനാണ് തന്ത്രം മെനഞ്ഞതും ജനങ്ങളോട് ആവശ്യപ്പെട്ടതും. എന്നാൽ പൊതുജനം ബുദ്ധിപൂർവം തീരുമാനമെടുത്തു, ഗരീബി ഹഠാവോ, ദാരിദ്ര്യം നാട്ടിൽ നിന്നും മാറ്റാൻ പരിശ്രമിക്കുന്നവരുടെ പക്ഷം ചേരാനാണ് ജനം തീരുമാനിച്ചത്. ഭരണം വികസനത്തിനുള്ളതാണല്ലോ. ക്രിസ്തുവിൻ്റെ രാജ്യത്വം സഭയിലെ പുരാതനവും ശ്രദ്ധേയവുമായ മഹോത്സവമാണ്. ക്രിസ്തുരാജ്യത്വം സമഗ്ര വികസനത്തിൻ്റെ കാഴ്ചപ്പാടാണ് എപ്പോഴും നൽകുന്നത്. വ്യക്തികളെ ഉന്മൂലനം ചെയ്യാനല്ല, വ്യക്തിബന്ധങ്ങൾ നീതിയിലും സമൃദ്ധിയിലും വളർത്തിയെടുക്കുന്നൊരു രാജ്യം, ദൈവരാജ്യം പടുത്തുയർത്തുക എന്നതാണ് ക്രിസ്തുവെന്ന ആത്മീയ രാജാവ് ഉദ്ബോധിപ്പിക്കുന്നത്, ഇന്ന് നമ്മുടെ ചിന്തയിൽ വഹിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം ശ്രവിച്ചതാണ്, തലയോടെന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ എത്തി, അവിടെ അവർ അവിടുത്തെ കുരിശിൽ തറച്ചു. ക്രിസ്തുവിൻ്റെ സിംഹാസനം കുരിശായിരുന്നു. ആ സിംഹാസനത്തിന് മുൻപിൽ നടന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ജനപ്രമാണികൾ ക്രിസ്തുവിനെ പരിഹസിച്ചു, പടയാളികൾ അവിടുത്തെ അപഹസിച്ചു, കുറ്റവാളികളിൽ ഒരാൾ അവിടുത്തെ ദുഷിച്ചു പറഞ്ഞു. എന്നാൽ ജനമാകട്ടെ നിസ്സംഗരായി അവിടെ തന്നെ നോക്കി നിന്നു. ഇനി കുരിശിൽ നിന്നും മുതിർന്ന അവസാന വചസ്സുകളും സവിശേഷമാണ്. നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസായിലായിരിക്കും. സഹോദരൻ തെറ്റു ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക എന്നായിരുന്നു ഈ രാജാവിൻ്റെ കൽപ്പന. ഈ കൽപ്പന തന്നിൽ തന്നെ യാഥാർത്ഥ്യമാക്കുന്നു. പ്രജകളെ സ്നേഹിക്കുന്ന രാജാവിന് സത്യമായും അവരുടെ ക്ഷേമം മാത്രമേ ചിന്തിക്കാനാവൂ. ദരിദ്രർക്ക് സദ്വാർത്തയും ബന്ധിതർക്ക് മോചനവും നൽകുവാൻ എന്നെ അയച്ചിരിക്കുന്നു എന്നായിരുന്നല്ലോ സിനഗോഗിലെ അവിടുത്തെ നയപ്രഖ്യാപനം. കർത്താവിന് സ്വീകാര്യമായ വത്സരത്തിൽ ഇതാ ഇന്നിവിടെ ഈ രാജാവ് കുറ്റവാളിയായ ഒരുവനെ മോചിക്കുന്നു, കുരിശിൽ കിടന്നുകൊണ്ട് അവനെ രക്ഷിക്കുന്നു. സാധാരണഗതിയിൽ നാം മനസ്സിലാക്കുന്ന തരത്തിലുള്ള രാജത്വമെന്ന ആശയം ക്രിസ്തുവിന് മനപ്പൊരുത്തമില്ലാത്ത ഒന്നാണെന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. ഭക്ഷിച്ചു തൃപ്തരായ ജനക്കൂട്ടം വളരെ ബലമായിട്ട് ക്രിസ്തുവിനെ രാജാവായി വാഴിക്കാൻ ശ്രമിച്ചു. അന്നം തന്നെയാണ് കാരണം. അടിസ്ഥാന ആവശ്യമായ അന്നം ലഭിക്കുമെന്നുറപ്പായാൽ ഏതു നുഖത്തിനും വിധേയനാകാൻ മനുഷ്യൻ ധൈര്യപ്പെടും, മുതിരും. ഇനി അപ്പം വേണോ സ്വാതന്ത്ര്യം വേണോ എന്നൊരു തർക്കം രൂപപ്പെടുകയാണെങ്കിൽ മനുഷ്യർ സ്വാതന്ത്ര്യം അടിയറ വച്ച അപ്പത്തിനായി കേഴുമെന്ന് ചിന്തകൻ പറഞ്ഞിട്ടില്ലേ? തന്നെ രാജാവാക്കാൻ ശ്രമിച്ചവരുടെ ഉള്ളിലെ വിധേയവാസന കണ്ടിട്ടാവണം ക്രിസ്തു ബോധപൂർവം അതിൽ നിന്നും തെന്നിമാറുന്നു. ഓരോ പ്രാവശ്യവും തന്റെ അടുക്കലേക്ക് ആൾക്കൂട്ടമെത്തുമ്പോൾ അപ്പം ഭക്ഷിച്ചതുകൊണ്ടാണോ ഇവർ ഇപ്രകാരം പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞ് വളരെ വ്യസനത്തോടെ ആശ്ചര്യപ്പെടുന്ന ക്രിസ്തുവിനെ നാം കണ്ടിട്ടില്ലേ? പിന്നീട് അവിടുന്ന് ജെറൂസലേമിൽ ചെന്നപ്പോൾ ഇതാ ഒലിവ് ശാഖകളേന്തി ജനം ദാവീദിന്റെ പുത്രന് ഹോസാന ഹോസാന എന്ന് യേശുവിനെ നോക്കി ആർത്ത് വിളിച്ചു. ഹോസാന എന്ന ഹെബ്രായ വാക്കിന്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ്. ഇവിടെ ജനം പ്രതികരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള രാജകീയ അധികാരം എന്നതിനേക്കാൾ ഒരു മിശിഹാ സ്വപ്നത്തിന്റെ പൂവിടലാണ്. ക്രിസ്തുവിലെ മിശിഹായെ അവിടുന്നിലെ രക്ഷകനെ ജനം തിരിച്ചറിഞ്ഞതിന്റെ പ്രതികരണമാണ് നാം ഇവിടെ കാണുന്നത്. ഇനി അന്ത്യ ദിവസങ്ങളിലാണ് രാജാവെന്ന വിശേഷണം കളിയായും കാര്യമായും ക്രിസ്തുവിൽ ചാർത്തപ്പെട്ടത്. പടയാളികൾ ഒരു മുൾക്കിരീടമുണ്ടാക്കി അവിടുത്തെ തലയിൽ വച്ചു. ഒരു ചെമന്ന മേലങ്കി അവിടുത്തെ അണിയിച്ചു. അവർ അവിടുത്തെ അടുക്കൽ വന്ന് യഹൂദരുടെ രാജാവെ വാഴുക വാഴുക എന്ന് പറഞ്ഞ് കൈകൊണ്ട് പ്രഹരിച്ചു. എല്ലാ അർത്ഥത്തിലും ദുർബലനായൊരു മനുഷ്യനെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നതുവഴി റോമാക്കാർ ആസുരതയുടെ ഉത്സവം ആഘോഷിക്കുകയായിരുന്നു. ഇരയെ കൊല്ലുന്നതിൽ മാത്രമല്ല അതിനെ കളിപ്പിക്കുന്നതിലും വേട്ടക്കാർക്കെന്നും താൽപ്പര്യമുണ്ടായിരുന്നു. യുദ്ധത്തടവുകളിലെ ക്രൂര വിനോദങ്ങളെക്കുറിച്ച് നാം കേൾക്കാറില്ലേ? ഐഹിക രാജക്രമങ്ങൾക്കെതിരായിരുന്നു ക്രിസ്തുവിന്റെ നിലപാടുകളും ദർശനങ്ങളും. മണ്ണും അടിമകളും പടയോട്ടങ്ങളുമില്ലാത്തൊരു രാജാവിനെ നമുക്ക് സങ്കല്പിക്കാനാകുമോ? എന്നാൽ ക്രിസ്തുവാകട്ടെ ഒരങ്കുലം മണ്ണ് ഭൂമിയിൽ സ്വന്തമാക്കാതെ കടന്നുപോയവനാണ്. പിറക്കാനിടമില്ലായിരുന്നു. ദീർഘകാല പ്രവാസ ജീവിതം, ആദ്യം തച്ചനായും പിന്നെ അവധൂതനുമായുമുള്ള ജീവിതവും യാത്രകളുമായിരുന്നില്ലേ ഉടനീളം? കുരുവിക്കു കൂടും കുറുന്നരിക്കും ആളവുമുള്ള ഭൂമിയിൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. മരിച്ചടക്കാൻ പോലും മറ്റാരുടെയോ കല്ലറ കടം വാങ്ങേണ്ടി വന്നില്ലേ? ക്രിസ്തുവെന്ന രാജാവ് ഒരു പടയോട്ടവും നടത്തിയിട്ടില്ല. കാൽനടയായി സഞ്ചരിച്ച ദൂരം ഗലീലിയ തീരത്തെ ഏതാണ്ട് 200 മൈലുകളോളം മാത്രമായിരുന്നു. കുതിരപ്പുറത്ത് അദ്ദേഹം സഞ്ചരിക്കാൻ സാധ്യതയില്ല. കഴുതപ്പുറത്തൊരിക്കൽ സഞ്ചരിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമാധാന ഉടമ്പടി ചെയ്യാനെത്തുന്ന രാജാക്കന്മാർ അക്കാലത്ത് കഴുതയുടെ പുറത്താണ് വന്നിരുന്നത് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് എന്നെ കഴുതയെന്ന് വിളിച്ചത് എന്നന്വേഷിക്കുന്ന കുട്ടികളോട് പറഞ്ഞുകൊടുക്കുന്ന കൗതുകമുള്ളൊരു മറുപടി ഇത് തന്നെയാണ്. കുതിര എത്ര പതുക്കെ പോയാലും അതിന് മനുഷ്യരോടൊത്ത് നടക്കാനാവില്ല. ഒട്ടകമായാൽ അതിന് മനുഷ്യരുടെ നിലവിളി കേൾക്കാനാവാത്ത ഉയരവുമുണ്ട്. എന്നാൽ കഴുതയോ ഏറ്റവും വേഗം കുറഞ്ഞവരോടൊപ്പം അവരുടെ നിലവിളികളിൽ വ്യാകുലപ്പെട്ടും പൊള്ളിയും പരിഭവമില്ലാതെ തലകുനിച്ച് കൂടെ നടക്കും. എന്നിട്ടും ഓർക്കുക, ഐഹികമായി മുദ്രകളൊന്നും അവശേഷിക്കാതെ പോയ ക്രിസ്തുവിന്റെ ആഗമനത്തെയും രാജ്യത്തെയും രാജത്വത്തെയും തിരിച്ചറിഞ്ഞ മനുഷ്യരുണ്ടായിരുന്നു. ആ ജീവിതത്തിന്റെ ആദിമധ്യ അന്തങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടവരെ, അവിടുത്തെ തേടിയെത്തിയവരെ നമുക്ക് ചരിത്രത്തിൽ കാണാം. ഒരു ജന്മനക്ഷത്രത്തിന്റെ പ്രഭയിൽ അകക്കണ്ണു തുറന്ന മനുഷ്യർ, പാലിന്റെ മണമുള്ള ഇത്തിരിപ്പോന്ന ബദ്ലഹേമിലെ കുഞ്ഞിൽ വരും കാലങ്ങളിൽ ഭൂമിയെ കീഴ്പ്പെടുത്തുവാൻ, ആത്മീയമായി കീഴ്പ്പെടുത്തുവാൻ കരുത്തുള്ള ഒരാളെ തിരിച്ചറിഞ്ഞില്ലേ? കിഴക്കുനിന്നും പിന്നെ നീണ്ട യാത്ര ചെയ്തു വന്ന ഈ രാജാക്കന്മാർ ഈ കുഞ്ഞിന്റെ കാൽക്കൽ രാജത്വത്തിന്റെ പ്രതീകമായി പൊന്നു സമർപ്പിച്ചില്ലേ? രണ്ടാമത്തെ കൂട്ടർ ജെറൂസലേം നിവാസികളാണ്. ഹൃദയനൈർമല്യമുള്ള, ലാളിത്യമാർന്നതും വിനീതരുമായ ജനതയാണ് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞത്, അവിടുത്തെ രാജാവെന്ന് പ്രഘോഷിച്ചത്. ജെറൂസലേമിലേക്ക് കഴുതപ്പുറത്ത് വന്നവനിലെ പ്രവാചകനെയും രക്ഷകനെയും രാജാവിനെയും അവർ തിരിച്ചറിഞ്ഞു. ജെറൂസലേം പുത്രി, പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതപ്പുറത്ത് കയറി നിന്നിലേക്ക് ആഗതനാകുന്നു എന്ന വചനം അവർക്ക് തിരിച്ചറിയാനായി. മൂന്നാമതായി, രാജാവും രക്ഷകനുമായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞത് മാനസാന്തരപ്പെട്ട കുരിശിലെ നല്ല കള്ളനാണ്. ഞാൻ ചെയ്ത തെറ്റിനുള്ള ന്യായമായ ശിക്ഷയാണ് ഏറ്റുവാങ്ങുന്നത്. അവിടുന്നാകട്ടെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു, യേശുവേ, അങ്ങേ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ കരുണയോടെ എന്നെയും നീ ഓർക്കണേ എന്ന്. ചുരുക്കത്തിൽ ക്രിസ്തുരാജ്യത്തെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഈ മൂന്നനുഭവങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പിൻബലം ആവശ്യമാണ്. ജ്ഞാനത്തിൻ്റെയോ ഹൃദയനൈർമല്യത്തിൻ്റെയോ ഗാഠമായ മാനസാന്തര അനുഭവത്തിൻ്റെയോ. ഫ്രാങ്കോ ആലപിച്ചതാണ് ഈ ഗാനം. സാമുവൽ വിൽസന്റെ വരികൾക്ക് സെബി നായരമ്പലം ഈണം പകർന്നിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്.